മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ആത്മീയ രഹസ്യങ്ങൾ. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള ഗുണം. ഒരിക്കൽ ഗർഭിണിയായ ഒരു സഹോദരി തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചു. സ്കാനിംഗ് നടത്തിയ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉള്ളതായി ജനിക്കും, അതിനാൽ അബോഷന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ്. മാനസികമായി തകർന്ന അവർ തീരുമാനം എടുക്കാൻ കഴിയാതെ നീറി. ജീവൻ എടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ അവരോട് എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക? ധൈര്യമായി മുന്നോട്ടു പോകാൻ സഹോദരിയോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു പേർ ഈശോയോട് തുടർച്ചയായി ഈ നിയോഗത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ സ്കാനിങ്ങിലും ഒരു വ്യത്യാസവുമില്ലാതെ ഡൗൺ സിൻഡ്രോം ആണെന്ന റിപ്പോർട്ടാണ് വന്നത്. ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ തോന്നി. എങ്കിലും വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങി. ഗർഭകാലം മുഴുവൻ ഈശോയോട് വാശി പിടിച്ച് പ്രാർത്ഥിച്ചു ദൈവമഹത്വം വെളിപ്പെടുന്നതിനു വേണ്ടി. ഒടുവിൽ ക്ലൈമാക്സ് ദിവസത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുറവുകളുമില്ലാത്ത പെൺകുഞ്ഞിനെ ഈശോ ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരു സഹോദരിക്ക് ലിംഫോമ എന്ന ക്യാൻസറാണെന്ന് ഡോക്ടർ അറിയിച്ചു. വളരെ കുറച്ച് ആഴ്ചകൾ മാത്രം വളർച്ചയുള്ള കുരുന്നു ജീവൻ അവളുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു. ആ സന്തോഷം ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് മരണകരമായ വേദന ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഈശോയെ വഴക്കു പറയുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബയോപ്സി എടുത്ത ശേഷം ചികിത്സ തുടങ്ങാമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം. എന്തായാലും ചികിത്സ തുടങ്ങേണ്ടതുകൊണ്ട് അബോഷൻ ചെയ്തേ മതിയാകൂ എന്നതും വലിയൊരു വെല്ലുവിളിയായി നിന്നു. എന്നും ഈശോയ്ക്ക് പണി കൊടുക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ ശക്തമായി പ്രാർത്ഥിക്കാനുള്ള ഇത്തരം അവസരങ്ങൾ ഈശോ എനിക്ക് നേരെ വച്ച് നീട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. കുറച്ചു പേർ ചേർന്ന് ദൈവകരുണയുടെ ജപമാല തുടർച്ചയായി ഒരു മാസത്തോളം പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ബയോപ്സി നടത്തി പരിശോധനാ ഫലം വന്നു. രക്തത്തിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്നല്ലാതെ ക്യാൻസറിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലെന്ന് ഈശോ സ്ഥിരീകരിച്ചു. സമയം പൂർത്തിയായപ്പോൾ അവൾ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകി. ജീവിതത്തിന്റെ ചില നിർണായക നിമിഷങ്ങളിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ നമുക്കുണ്ടാകാം. ദൈവം എന്നത് നിലനിൽക്കുന്ന സത്യമാണോ, പ്രാർത്ഥന കൊണ്ടൊക്കെ എന്തെങ്കിലും സാധ്യമാണോ എന്നിങ്ങനെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന അനേകം ചോദ്യങ്ങൾ ഹൃദയത്തിൽ ഉയർന്നു വരാം. എന്നാൽ വചനം ഓർമ്മിപ്പിക്കുന്നു, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. 1 തിമോത്തിയോസ് 2:1. ആത്മീയ മേഖലയിൽ പലപ്പോഴായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഭയം. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉടനെ തങ്ങൾക്കും അതേ കഠിന പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും എന്ന തെറ്റായ ചിന്ത. അമിതമായ ഭയം പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നു. ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടണമെന്നും അടയാളമുള്ളവരെ ആരെയും തൊടരുതെന്നും അല്ലാത്തവരെ സംഹരിക്കണമെന്നും ദൂതനോട് കൽപ്പിക്കുന്ന ദൈവത്തെ എസക്കിയേൽ 9:4-6 നാം കാണുന്നു. അതായത് ഏതെങ്കിലും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ദൈവം മുദ്രയിട്ട് സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പീഡനങ്ങൾ നൽകി വേദനിപ്പിക്കും എന്നല്ല. ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വ്യക്തിയും. പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നാം ആവർത്തിക്കുന്നത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കരുണയുടെ ജപമാലയിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഈ പ്രാർത്ഥനകളിലൂടെയെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത അത്ഭുതങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇസ്രായേൽ ജനം അമലേക്കരുമായി യുദ്ധം ചെയ്തപ്പോൾ മോശ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ന്നു പോയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശയുടെ ഉയർന്ന കരങ്ങളിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് വിജയം നൽകി. പുറപ്പാട് 17:11-12. ജെറുസലേം കവാടം പണിയാനോ കോട്ടയിലെ വിള്ളലിൽ നില ഉറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിയാത്ത ദൈവത്തിന്റെ വിലാപം എസക്കിയേൽ 22:30 നാം വായിക്കുന്നു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് നെഹമിയ പ്രവാചകൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. നെഹമിയ 1:3-4. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ട ഐശ്വര്യത്തിന്റെ ഇരട്ടിയാണ് ദൈവം തിരിച്ചു നൽകിയത്. ജോബ് 42:10. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകും എന്നത് ദൈവികമായ ചിന്തയല്ല. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ പിശാജ് ഇത്തരത്തിൽ പ്രലോഭകനായി വിശുദ്ധയെ സമീപിക്കുന്ന അവസരമുണ്ട്. മറ്റാത്മാക്കളെക്കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. പാപികളുടെ കാര്യത്തിൽ അവർ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടുകൊള്ളും. ഞാൻ നിനക്ക് ഒരു ഉപദേശ ശകലം നൽകുവാൻ പോവുകയാണ്. ദൈവകരുണയെക്കുറിച്ച് ഇനി ഒരിക്കലും സംസാരിക്കരുത്. പാപികളെ ദൈവകരുണയിൽ ആശ്രയിക്കാൻ അല്പം പോലും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അവർ ശിക്ഷാവിധി അർഹിക്കുന്നവരാണ്. ആ നിമിഷത്തിൽ ഈശോയെ ഞാൻ ദർശിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, കരുണയുടെ പ്രവൃത്തികളിൽ നിന്റെ കഴിവിന്റെ പരമാവധി നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായും സമാധാനത്തിലായിരിക്കാം. നിന്നെ പ്രലോഭിപ്പിച്ചതിലൂടെ സാത്താൻ ഒന്നും നേടിയില്ല. കാരണം നീ അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടില്ല. വിശ്വസ്തതയോടെ പോരാടിക്കൊണ്ട് നീ എനിക്ക് ഇന്ന് വളരെ മഹത്വം നൽകി. ഇത് നിന്നിൽ ഉറപ്പിക്കുകയും ഹൃദയത്തിൽ കൊത്തിവെയ്ക്കുകയും ചെയ്യുക. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. യുദ്ധസമയങ്ങളിൽ എന്റെ സാന്നിധ്യം നിനക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1497-1499. വലിയ കാര്യങ്ങൾ നമുക്ക് ദൈവവേലയായി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. സുവിശേഷ പ്രഘോഷണത്തിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും നേടാൻ കഴിയുന്നതിനേക്കാൾ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥനയിലൂടെയും സഹനങ്ങളിലൂടെയും നേടാൻ കഴിയും. ഈശോ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് മുന്നിൽ മധ്യസ്ഥം വഹിക്കുന്നത് പോലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈശോയുടെ മുൻപിൽ നമുക്ക് മധ്യസ്ഥം വഹിക്കാൻ സാധിക്കട്ടെ. എന്റെ മകളെ, പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാമെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മിഷനറി സുവിശേഷ പ്രസംഗങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും നേടുന്നതിൽ കൂടുതൽ ആത്മാക്കളെ നിനക്ക് പ്രാർത്ഥനയിലൂടെയും സഹനങ്ങളിലൂടെയും മാത്രം നേടാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1767.